ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
நசோஜதி ததாஜ சுருத்தியந்திரம். இக்காயம் തന്നെ മറ്റ് ശ്രുതിയിലും പറയുന്നുണ്ട്. ഛാന്ദോഗ്യത്തിൽ തരതി ശോകം ആത്മാവിൻ, ആത്മാവിന്റെ ഈ പൃഥക്ഭാവം, വിലക്ഷണത, ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നുമുള്ള ഈ വേറിട്ട ഭാവത്തെ സാക്ഷാത്കരിക്കുന്നവൻ അവൻ ന ശോചതി, ശോകം തരതി, അവൻ ശോകത്ത് മറികടക്കുന്നു എന്ന് ശ്രുതിയിലും പറയുന്നുണ്ട്. ഇത് സൂക്ഷ്മമായ ആത്മനിഷ്ഠമായ ബഹിർമുഖമല്ലാത്ത മനനത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ട കാര്യമായിട്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അങ്ങനെയാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പൃഥക് ഉത്പദ്യമാനാണ് ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ ഉത്പത്തി പ്രളയങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന സ്വസ്വരൂപത്തെ മത്വ അനുസന്ധാനം ചെയ്തിട്ട് അതിന്റെ ആ പ്രഭയിൽ ധീരൻ വിവേകി ദുഃഖത്തെ അതിജീവിക്കുന്നു. ദുഃഖത്തെ അതിജീവിക്കാൻ വേറെ ഒരു ഉപായവും ഇല്ല. വിവേകമല്ലാതെ മറ്റൊരു ഏത് സാധനാ മാർഗത്തിലൂടെ ആയാലും ശരി, വിവേകത്തെ ആർജിക്കുക ഈ പറയും. അതാണ് ധീരൻ എന്ന് പറയുന്നത്, വിവേകി. ഈ വിവേകമല്ലാതെ, ഈ വിവേകം പ്രാപ്തമാകാതെ ദുഃഖത്തിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം കൊണ്ടേ മോക്ഷമുള്ളൂ എന്ന് പറയുന്നത്. ഏത് സാധനാ മാർഗത്തിലൂടെ ആയാലും ശരി, എന്തെല്ലാം ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിൽ ഒരാൾ എത്തിച്ചേർന്നാലും ശരി, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ എന്റെ ജ്ഞാന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് മറ്റ് ലോകങ്ങളെ പ്രാപിച്ചാലും ശരി, ഈ പറയുന്നതായ ധൈര്യം വിവേകം അതുമാത്രമേ ഒരുവനെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കത്തുള്ളൂ. അതുമാത്രമേ വാസ്തവത്തിലുള്ള മുക്തിയാവുന്നുള്ളൂ. മുക്തി എന്ന് പറയുമ്പോൾ മോചനം. എന്തിൽ നിന്നുള്ള മോചനം? ദുഃഖത്തിൽ നിന്നുള്ള മോചനം. ദുഃഖത്തിൽ നിന്നുള്ള മോചനം വിവേകം കൊണ്ടേ സാധ്യമാകും. അല്ലാതെയുള്ള മുക്തികളൊന്നും തന്നെ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ ഒരാൾ മുക്തനായി തീർന്നാലും, എത്ര കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് അയാൾ മുക്തനായി എന്ന് കരുതിയാലും ശരി, ആത്യന്തികമായ ഈ വിവേകം, ഈ ആത്മാവിന്റെ പൃഥക്ഭാവത്തിന്റെ സാക്ഷാത്, അതുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ശോകത്തെ ജയിക്കാൻ കഴിയൂ. ആ ശോകത്തെ ജയിക്കുന്നതാണ് പൂർണ്ണമായ മുക്തി. അത് ഇവിടെ ശ്രുതി സ്പഷ്ടമായി പറയുകയാണ്. ഇന്ദ്രിയാണാം പൃഥക്ഭാവം, ഇന്ദ്രിയങ്ങളുടെ വേറിട്ട സ്ഥിതി പൃഥക്ഭാവം, ആത്മാവിൽ നിന്നുള്ള വേറിട്ട സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ട ആത്മാവിന്റെ സ്ഥിതി. ഉദയ അസ്തമയൂച്ച, ഉദയ അസ്തമയങ്ങളും, അത് നേരിട്ട് പറയാതെ അല്പം വളച്ച പറയുന്നു. കാരണം വളഞ്ഞാണ് നമ്മുടെ അനുഭവം. ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം എന്നാണ് ശ്രുതി പറയുന്നത്. ഉദയാസ്തമയങ്ങളും അറിയണമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സ്ഥിതി, അതിന്റെ ഉദയാസ്തമയങ്ങളെല്ലാം ആത്മാവിന്റേതായി ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവയിൽ നിന്നും വേറിട്ട് ആത്മാവിനെ അറിയണം. അതിൽ നിന്ന് വേറിട്ടറിയണമെന്ന് പറഞ്ഞാൽ ഈ ഉദയാസ്തമയങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളുടേതാണെന്ന് അറിയണം. ഇന്ദ്രിയാണാം പൃഥക്ഭാവം തിരിച്ചു പറഞ്ഞത്, ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവവും ഉദയാസ്തമയങ്ങളും എന്ന് പറയാൻ കാരണം അതാണ്. പൃഥക് ഉത്പദ്യമാനാണ് ഇന്ദ്രിയാണ് എന്ന് അന്വേഷിക്കണം. പൃഥക് ഉത്പദ്യമാനാണ് വെവ്വേറെ സൃഷ്ടിക്കപ്പെടുന്നതായ ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം ഉദയാസ്തമയൂച്ച, പൃഥക്ഭാവത്തെയും അവയുടെ വേറിട്ടുള്ള സ്ഥിതിയെയും അല്ലെങ്കിൽ അവയിൽ നിന്നും വേറിട്ടുള്ള ആത്മാവിന്റെ സ്ഥിതിയെയും ഉദയ അസ്തമയവും അവയുടെ ഉത്പത്തി പ്രളയങ്ങളെയും മത്വ മനനം ചെയ്ത് സാക്ഷാത്കരിച്ചിട്ട് എന്നാണ്. ഇത് മനനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടതാണ്. വെറും കേൾവിയിലൂടെ ഇത് സാക്ഷാത്കരിക്കാൻ പറ്റും. മനസ്സിൽ ശരിയായി ധരിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു മത്വ, ഇത് മനനം ചെയ്ത് തന്നെ ധരിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് മനനം ചെയ്ത് സ്വരൂപമായി ഇതിനെ സാക്ഷാത്കരിക്കണം. ധീരോ, അങ്ങനെ സാക്ഷാത്കരിക്കുന്നവൻ വിവേകി ന ശോചതി, അവന് ദുഃഖമില്ല, അവൻ മുക്തനായിത്തീരുന്നു. ധീര ന ശോചതി, ധീരോ ന ശോചതി, അവൻ ദുഃഖിക്കുന്നില്ല. യസ്മാദ് ആത്മനഃ ഇന്ദ്രിയാണാം പൃഥക്ഭാവമുക്തോ, വീണ്ടും അത് പറയുകയാണ്, യസ്മാദ് ആത്മനഃ ഇന്ദ്രിയാണാം പൃഥക്ഭാവം, ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ടാണ് ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാവിൽ നിന്നും വേറിട്ടാണ് ഇന്ദ്രിയങ്ങൾ എന്ന് സ്പഷ്ടമാവും. ആത്മനഃ ഇന്ദ്രിയാണാം പൃഥക്ഭാവം, ആത്മാവിൽ നിന്നും ഉള്ള ഇന്ദ്രിയങ്ങളുടെ ആ പൃഥക്ഭാവം വേറിട്ട നില, ആത്മാവിനോടൊരു ബന്ധമില്ലാതെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിന് പൃഥക്ഭാവം എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവിനോട് ബന്ധപ്പെട്ടാണ് ജീവന്റെ അനുഭവം സാധാരണ രീതി അജ്ഞാനം കൊണ്ട്. പക്ഷെ അത് പൂർണ്ണമായും വേറിട്ടതാണ്. ഉക്ത, അതാണ് പറഞ്ഞത്, നാസോ ബഹിരാതിഗന്ധവ്യഹ, ഈ പറയുന്ന ഈ പൃഥക്ഭാവം വേർതിരിവ് ഒരിക്കലും ബഹിരാതിഗന്ധവ്യ, ബഹിർമുഖമായി ബാഹ്യമായി ഇതിനെ ധരിച്ചു കളയരുത്. ഇതിനെയും ആത്മ അനാത്മ എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളായി ധരിച്ചു കളയരുത്. രണ്ട് വസ്തുക്കളെ വിവേചനം ചെയ്ത് ആത്മാവിൽ നിന്നും വേറിട്ട ഒന്നാണ് അനാത്മാവ്, അല്ലെങ്കിൽ അനാത്മാക്കളിൽ നിന്നും വേറിട്ട മറ്റൊന്നാണ് ആത്മാവ് എന്നിങ്ങനെ ധരിച്ചു കളയരുത്. അദ്വൈത ബോധമാണ്, തന്നിൽ നിന്നും അന്യമായി ധരിച്ചു കളയരുതെന്നർത്ഥം. അങ്ങനെ ധരിക്കും, അതിനെ പഠിക്കാൻ പോയാൽ, ആത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോയാൽ അങ്ങനെ പഠിക്കാൻ പറ്റും, കാരണം വിഷയമായാലേ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അധികന്തവ്യ, അങ്ങനെ ഇത് മനസ്സിലാക്കരുത്. ബഹിർമുഖമാണ് മനസ്സ്, അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെയേ ധരിക്കത്തുള്ളൂ. രണ്ട് വിഷയങ്ങളായി ആത്മാവിനെയും അനാത്മാവിനെയും ധരിക്കും, അന്തർമുഖമായി ധരിക്കത്തില്ല. അങ്ങനെ ധരിക്കരുത്. യസ്മാദ്, എന്തുകൊണ്ടങ്ങനെ ധരിക്കാൻ പാടില്ല? പറയുന്നു, സ പ്രത്യേകാത്മ സർവസ്യ, അത് പഠിക്കുന്നവന്റെ പ്രത്യേക ആത്മാവാണ്, പ്രത്യേകമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സ്വരൂപമാണ് പ്രത്യേക ആത്മ, ആന്തരികമായ സ്വരൂപമാണ് അവന്റെ തന്നെ, ശ്രോതാവിന്റെ തന്നെ ആന്തരികമായ സ്വരൂപമാണ്. അത് വളരെ അതിസൂക്ഷ്മമായ കാര്യമാണ് അവിടെ പറയുന്നത്. തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ഒരുവൻ എന്ത് ചെയ്യുന്നു? ബഹിർമുഖമായി ആത്മാവെന്നും അനാത്മാവെന്നും വിവേചനം ചെയ്ത് പഠിക്കുന്നു. അതിനാണ് മായ എന്ന് പറയുന്നത്, ആത്മാനാത്മ വിവേകം, അതാണ് മായ. എന്ത് ചെയ്യുന്നു അവൻ? മനസ്സിന് മനസ്സിന്റെ വിഷയമാക്കി, ചിന്തയ്ക്ക് വിഷയമായി ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കുന്നു. ഇതാണ് മായ. അതങ്ങനെ വരരുത്. പ്രത്യേകാത്മ ഇത് സ്വസ്വരൂപമാണ് സർവസ്യ, സർവരുടെയും, അതുകൊണ്ട് അതൊരു വിഷയമല്ല. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ശ്രമിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കത്തക്ക രീതിയിലല്ല മനസ്സിന്റെ ഘടന, അത് ബഹിർമുഖമാണ്. അതിലൊരു വൈരുദ്ധ്യം വരും, അതിനാണ് മായ എന്ന് പറയുന്നത്. എന്താണോ ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്, അതിനെ മനസ്സിലാക്കി തരുന്നതിനുള്ള പാകമല്ല മനസ്സിനുള്ളത്. അതിനെ അതാതിന്റെ രീതിയിൽ, അതിന്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തരുന്നതിന് മനസ്സ് സന്നദ്ധമല്ല. അതിനാണ് മനസ്സിന്റെ മാലിന്യം എന്ന് പറയുന്നത്, മനസ്സിന്റെ ദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു, നാസു ബഹിരാധികന്തവ്യ, നിങ്ങളിതിനെ മറ്റു വിഷയങ്ങളെ പോലെ ആത്മ അനാത്മ വിവേചനം ചെയ്ത് ചാരിതാർത്ഥ്യം അടയരുത്. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിഞ്ഞു, എന്താണ് ആത്മാവ് എന്താണ് അനാത്മാവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊരിക്കലും ധരിക്കരുത്. എന്തുകൊണ്ട്? യസ്മാ പ്രത്യേകാത്മാ, അത് നിന്റെ സ്വരൂപമാണ്, അതിനെ വിഷയമാക്കരുത്. സർവസ്യ സർവരുടെയും, അതെങ്ങനെ സ്വരൂപമായിരിക്കുന്നു? സ്വരൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വീണ്ടും തത്കഥം ഇതിച്ചതേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും മനസ്സിലായില്ല, മനസ്സിലാകാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും പറഞ്ഞതിന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും, വേറൊരു രീതി പറയേണ്ടി വരും. ഉപദേശത്തെ അനുസന്ധാനം ചെയ്യുന്നവനാണ് ശ്രോതാവ്. പക്ഷെ ആ ഉപദേശം ഏകാഗ്രമായി ആത്മനിഷ്ഠമായി അനുസന്ധാനം ചെയ്യുന്നതിന് മനസ്സ് പ്രാപ്തമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഉപദേശിച്ച് തുടങ്ങിയിടത്ത് തന്നെ ശ്രോതാവ് നിൽക്കും പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ. അതുകൊണ്ടാണ് പുനരുക്തി ശാസ്ത്രത്തിൽ വരുന്നത്. വീണ്ടും പറയേണ്ടി വരുന്നു ആദ്യം മുതലേ ഒന്നേന്ന്. എന്നാ പിന്നെ ആദ്യം മുതലേ തുടങ്ങാം. അതാണ് അടുത്ത് പറയുന്നത്, ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സത്വമുത്തമം സത്വാ അധി മഹാനാത്മ മഹതോ അവ്യക്തമുത്തമം. മുമ്പ് പറഞ്ഞതാണ് മറ്റു തരത്തിൽ പറയുന്നത്. അവ്യക്താത്തു പരപുരുഷോ വ്യാപകോ അലിംഗ ഏവച മുച്ഛതേ ജന്തുഹു അമൃതത്വം ച ഗച്ഛതി. വീണ്ടും അതിനെ മറ്റു രീതി പറയുകയാണ്. ഇന്ദ്രിയേഭ്യ പരം മനഃ, മനസ്സ് ഇന്ദ്രിയം ഈ ഇവയ്ക്ക് വിഷയമാണ്. സർവജ്ഞേയവും അറിയുന്ന സർവവും ഇതിന് വിഷയമാണ്. ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാലും ഇതിന് വിഷയമായി, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയമായി. ഒരു വസ്തുവിനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതായാലും ശരി, എന്താവും അത് വിഷയമാവും. അത് അറിവിനെ അറിയാൻ ശ്രമിച്ചാലും ശരി, അത് വിഷയമായി. പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും പിന്നിലെ ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയേഭ്യ പരം, ഇന്ദ്രിയങ്ങൾക്ക് പരമാണ് മനസ്സ്, അതിന് വിഷയമല്ല, അതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ്. പിന്നിലേക്ക് തിരിയാൻ വേണ്ടി പറയുകയാണ് ഭാഷയത്തിൽ, ഇന്ദ്രിയേഭ്യ പരം മന ഇത്യാദി അർത്ഥാന ഇന്ദ്രിയ സമാന ജാതീയത്വാ ഇന്ദ്രിയ ഗ്രഹേണേനൈവ ഗ്രഹണം. നേരത്തെ പറഞ്ഞപ്പോ ഇന്ദ്രിയേഭ്യ പരോഹ്യർത്ഥ അർത്ഥേഭ്യസ്ത പരം മന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ. ഈ ക്രമത്തിലാണ് പറഞ്ഞത് മുമ്പ് കഴിഞ്ഞൊരു മന്ത്രത്തിൽ. ഇവിടെ അർത്ഥം എന്ന് പറയുന്നതിനെ വിട്ട് എന്തുകൊണ്ട് അർത്ഥാനാമ്യ ഇന്ദ്രിയ സമാന ജാതീയത്വം. അർത്ഥം എന്ന് പറയുമ്പോൾ, വിഷയം എന്ന് പറയുമ്പോഴും ഇന്ദ്രിയങ്ങളുടെ ജാതിപ്പെടുന്നതാണ്, ആ വർഗത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിനെ പ്രത്യേകം പറഞ്ഞില്ല. മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ഇന്ദ്രിയ ഗ്രഹണേ നൈവ ഗ്രഹണം, ഇന്ദ്രിയം എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥങ്ങളെ കൂടി ഗ്രഹിച്ചോണം. അന്യത് പൂർവ്വവത് ബാക്കിയെല്ലാം മുമ്പ് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മതി. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് മനസ്സ്, അതിന്റെ വിഷയമല്ല. മനസ്സസ്തത്വം ഉത്തമം, ആ മനസ്സിനേക്കാൾ പിന്നിലാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സത്വം ബുദ്ധി. അത് മനസ്സിന്റെ വിഷയമല്ല, മറിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, മനസ്സിനെ യജമാനായിരിക്കുന്നതാണ് ബുദ്ധി. സത്വാ അധി മഹാനാത്മാ, ഇത് വ്യഷ്ടിയിലും സമഷ്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഷ്ടി ഇന്ദ്രിയങ്ങൾ, സമഷ്ടി മനസ്സ്, അതിനപ്പുറമുള്ള സമഷ്ടി ബുദ്ധി, അതിനപ്പുറമുള്ള സത്വാ അധി മഹാനാത്മാ, സമസ്ത പ്രപഞ്ചത്തിന്റെയും നായകനായിരിക്കുന്ന മഹാനാത്മാ, ഹിരണ്യഗർഭൻ, സർവത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന. ഇത് വ്യഷ്ടിയിൽ നിന്നും സമഷ്ടിയിലേക്ക് പറയുന്നതിന് വേണ്ടി, കാരണം ഇവിടെ പറയുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു ജീവന്റെ കാര്യങ്ങളാണ്. ഒരു ജീവന് സ്ഥിതി ചെയ്യുന്ന കാര്യമാണ് ഇത്. ചിന്തിക്കുന്നത് മനനം ചെയ്യുന്ന ജീവനാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത് വരുന്ന ഹിരണ്യഗർഭൻ, അതൊരു ജീവന്റെ ഭാവമാണ്. ജീവനത് വേണ്ടി വന്നാൽ ഒരു ജീവഭാവത്തിലിരിക്കുന്നു, അഹം സ്ഫുരണത്തിലൂടെ അനുഭവപ്പെടുന്ന ജീവഭാവത്തിലിരിക്കുന്നതിനാണ് ഇവിടെ മഹാൻ ആത്മാ എന്ന് പറയുന്നത്. പക്ഷെ സമഷ്ടിയിൽ അത് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ജീവന്റെ ഈ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് മഹാനാത്മാ എന്ന് പറയുന്ന എന്തിനു വേണ്ടി? കാരണം മനനം ചെയ്യുന്നവൻ അവന്റെ മനനം സങ്കുചിതമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയം, മനസ്സ് അതൊക്കെ പരിചയമുള്ളതാണ്. ബുദ്ധി എന്നെല്ലാം പറയുമ്പോൾ അഹംസ്ഫുരണം വരെ അവന് സ്പഷ്ടമാണ്. അപ്പോ അഹംസ്ഫുരണത്തിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സ് സങ്കോചിച്ച് ജീവൻ എന്ന് പറയുന്ന ഭാവത്തിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പരിച്ഛിന്നമായ ജീവനിലെ അവനെത്താൻ പറ്റും. അപ്പോൾ ആ പരിച്ഛിന്നമായ ജീവൻ ഭാവം തന്നെ സമഷ്ടിയിൽ സർവവ്യാപകമായ മഹാനാത്മാവായിരിക്കുന്നു, ഹിരണ്യഗർഭാവത്തിലിരിക്കുന്നു. അപ്പോൾ ആത്മാവിന്റെ ആ പരിച്ഛിന്നതയെ വിട്ട് അതിന്റെ അപരിച്ഛിന്നതയെ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. പരിച്ഛിന്നമായ ജീവഭാവത്തിൽ എത്തി മനസ്സ് നിൽക്കരുത്, മറിച്ച് സർവവ്യാപകമായ അപരിച്ഛിന്നമായ മനസ്സുകൊണ്ട് മനനം ചെയ്യാവുന്നുള്ളതിന്റെ പരമാവധിയായ ഹിരണ്യഗർഭൻ. അത് ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം അതിന്റെ നായകനായിരിക്കുന്നു. അതിനുമപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. മഹതോ അമ്പ്യക്തം ഉത്തമം, ഇതിനെല്ലാം സർവകാരണമായിരിക്കുന്ന അമ്പ്യക്തം, മായാശക്തി, അവിദ്യ, അതാണ് അതിനുമപ്പുറം. അങ്ങോട്ട് ചിന്തിക്കാൻ സാധ്യമല്ല. മറിച്ച് ചിന്ത, മനസ്സ് അവസാനിക്കുന്നിടത്ത് ആണ് അതിനപ്പുറമുള്ള കാര്യങ്ങൾ. അമ്പ്യക്താത്തു പരപ്രശ്ന, മനസ്സിന്റെ ചിന്ത പരമാവധി ചെന്നെത്തുന്നത് ഒരു ശൂന്യതയിലാണ്. ശൂന്യത എന്ന് പറയുമ്പോൾ ചിന്ത അവസാനിക്കുന്നിടം, ചിന്തയ്ക്ക് വിഷയമാക്കാൻ പറ്റാത്ത സ്ഥാനം, അതിന് അവ്യക്തം എന്ന് പറയുന്നു. അവ്യക്തത്തിനപ്പുറം, അവ്യക്തത്തിൽ സാക്ഷാത്കാരമില്ല, മറിച്ച് ശൂന്യതയോ സുഷുപ്തിയിൽ സാക്ഷാത്കാരം. ഇവിടെ എന്താണ്, അതിനപ്പുറമാണ് അവ്യക്താത്തു പരപുരുഷ. സാക്ഷാത്കാരം ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അല്ല, മൂന്ന് അവസ്ഥകളാണ്. അതിനപ്പുറമാണ് പരപുരുഷ എന്ന് പറയുന്നത്. അതിനാണ് സ്വസ്വരൂപൻ എന്ന് പറയുന്നത്. അപ്പം വ്യഷ്ടിബോധത്തിൽ നിന്നും സമഷ്ടിബോധത്തിലേക്ക് ആ മനസ്സിന് നയിച്ച് അതിനപ്പുറം ഉള്ള ശൂന്യതയ്ക്കും അപ്പുറം പരമപുരുഷനെ ബോധിപ്പിക്കുകയാണ് പരപുരുഷ. അവ്യക്താത്തു പരപുരുഷ ഭാഷയത്തിൽ വ്യാപക, വ്യാപകം എന്ന് പറഞ്ഞാൽ വ്യാപകസ്യ ആകാശാദേഹി സർവസ്യ കാരണത്വ, ആകാശം തുടങ്ങിയ സർവവ്യാപകങ്ങൾക്കും കാരണമായിരിക്കുന്നു, അതാണ് പരമാത്മാവ്. അതിന് മറ്റൊരു വിശേഷണം അവിടെ മന്ത്രത്തിൽ പറയാണ്, അലിംഗ അലിംഗോ ലിംഗ്യതേ ഗമ്യതേ ഏന തദ് ലിംഗം. ലിംഗ്യതേ അതിന്റെ അർത്ഥമാണ് ഗമ്യതേ, അറിയപ്പെടുന്നത് ഏന ഏതുകൊണ്ടാണോ അതിന് ലിംഗം എന്ന് പറയുന്നു. അറിവിന് കാരണമായിരിക്കുന്നത്, അറിവിന് ഉപകരണമായിരിക്കുന്നതാണ് ലിംഗം. അറിയാൻ ഉപകരിക്കുന്നത് എന്താണത്? ബുദ്ധിയാദി, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ് ലിംഗങ്ങൾ എന്ന് പറയുന്നത്. അലിംഗ, അങ്ങനെയുള്ള യാതൊരു അറിവിന്റെ ഉപകരണങ്ങളും ഇല്ല. തത് അവിദ്യമാനം അസ്യ, ഏതെന്തിനാണോ ഈ ലിംഗങ്ങൾ ഇല്ലാത്തത്. ഇതി സ്വയം അലിംഗ, ഇതാണ് അലിംഗം. ആ പരമാത്മാവിന് വാസ്തവത്തിൽ അതിനെ അറിയുന്നതിനുള്ള ഉപായങ്ങൾ ഒന്നുമില്ല, ഉപാധികളൊന്നും തന്നെ ഇല്ല. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഉപായങ്ങളിലൂടെ അറിയപ്പെടേണ്ട ഒന്നല്ല അത്, ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ അറിയപ്പെടേണ്ട ഒന്നല്ല ഈ പരമാത്മാവ്. പരമാത്മാവ് അതിന്റെ സാക്ഷാത്കാരം, അതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു മാധ്യമമില്ല, ഒരു ലിംഗമില്ല, ഒരു അടയാളമില്ല. കാരണം അതിനെ അറിയിച്ചു തരുന്നതിനുള്ള അടയാളങ്ങളില്ല. മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നതെല്ലാം എന്താണ്? വിഷയജ്ഞാനമാണ്, ഒന്നുമില്ല. പരമാവധി നമ്മൾക്ക് സങ്കല്പിക്കാവുന്ന എന്താണ്? യോഗാനുഭവങ്ങൾ, അതീന്ദ്രിയാനുഭവങ്ങൾ, സമാധി എന്നെല്ലാം പറയുന്നു. ഇതൊന്നും ഈ പരമാത്മാവിന്റെ ലിംഗങ്ങളല്ല. ഇതിലൂടെ ഒന്നും പരമാത്മാവിനെ അറിയാൻ സാധ്യമല്ല. അതാണ് വ്യാപകോ അലിംഗയെ വച്ച, ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കുന്ന ഒന്നല്ല. അവസ്ഥാതീത, അവസ്ഥാതീതനാണ്. ഒരവസ്ഥയ്ക്കും ഒരവസ്ഥകളും അതിനെ വെളിപ്പെടുത്താൻ പര്യാപ്തമല്ല. അവസ്ഥാശൂന്യമാണ്, സർവാവസ്ഥാശൂന്യമാണ്. അതാണ് സ്വയം അലിംഗയവ. വളരെ സൂക്ഷ്മമായ വ്യാപകമായ അർത്ഥമുള്ള ഒരു ശബ്ദമാണ് അലിംഗ എന്ന് പറയുന്നത്. സർവസംസാരധർമ്മ വർജിതൈത്യത്, എന്തെല്ലാം ചിന്തിക്കാമോ, എന്തെല്ലാം ഉപായങ്ങളെ ചിന്തിക്കാമോ, അതെല്ലാം സംസാര അന്തർഗതമായി പോകുന്നു. സർവസംസാരധർമ്മ വർജിതമാണത്, യാതൊരു സാംസാരികമായ ധർമ്മങ്ങളും അവിടെയില്ല. നമ്മുടെ പരിച്ഛിന്നമായ ബുദ്ധി കൊണ്ട് സങ്കല്പിക്കുന്ന ആ ഒരു സങ്കല്പത്തിന്റെയും പരിമിതിയിൽ ഉൾപ്പെടുന്ന അല്ലാതെ ഇയം ജ്ഞാത്വ, ഇതിന്റെ അത്യന്ത സൂക്ഷ്മമായ ഭാവത്തെ അറിഞ്ഞിട്ട് എങ്ങനെ ആചാര്യത, ആചാര്യനിൽ നിന്ന് ശാസ്ത്രത, ശാസ്ത്രത്തിൽ നിന്നും, രണ്ടും വേണം, ആചാര്യനും വേണം ശാസ്ത്രവും വേണം. ആചാര്യത ശാസ്ത്രതശ്ച, പരമാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെ, എന്നാലും രണ്ടു വഴി. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നു ആചാര്യത ശാസ്ത്രതശ്ച, ആചാര്യൻ നിന്നും ശാസ്ത്രത്തിൽ നിന്നും. ആചാര്യൻ തന്നെയാണ് ശാസ്ത്രം, ശാസ്ത്രം തന്നെയാണ് ആചാര്യം. പക്ഷെ എന്നാലും രണ്ട് ഭാവത്തിൽ അതിനെ സമീപിച്ച് സ്വീകരിച്ച് രണ്ടിൽ നിന്നും ജ്ഞാത്വായതിനെ അറിഞ്ഞിട്ട് മുച്ഛ്യതേ ജന്തുഹു, ഇതിന്റെ പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിട്ട് മുച്ചതേ ജന്തു ജന്തു മുക്തനായിത്തീരുന്നു. അവിദ്യാദി ഹൃദയഗ്രന്ഥിഭി, എന്തിൽ നിന്നാണ് അവൻ മോചിക്കേണ്ടത്? അവിദ്യാസ്മിതരാഗദ്വേഷാദി ഹൃദയഗ്രന്ഥികൾ, ഗ്രന്ഥി ബന്ധനം, കെട്ട് ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ. ബന്ധനം വന്നിരിക്കുന്ന ആത്മാവിന് ബന്ധനം വരത്തില്ല ഒരിക്കലും. നിത്യമുക്തവും പരമപവിത്രവും പരിശുദ്ധവുമാണ്, അതിന് ബന്ധനം വരത്തില്ല. പിന്നെ ബന്ധനം വരുന്ന ഇവിടെ ഹൃദയത്തിനാണ്, അന്ധകരണത്തിനാണ്. ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം അവിദ്യാദി ഹൃദയഗ്രന്ഥി, അതിൽ നിന്നെല്ലാം ആ ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്നും ഉച്ചതി. എപ്പോ ജീവനേവ, ജീവിച്ചിരിക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കേ തന്നെ എന്നർത്ഥം. അങ്ങനെ മോചിക്കുന്നവന് ശരീരനാശം വന്നാലോ പതിദേവി ശരീരേ, ഈ ശരീരം വീണുപോയാലും അമൃതത്വം ചകിച്ചതി, അതാണ് അമൃതത്വം, മോക്ഷത്തെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള അവൻ സ അലിംഗ പര അവ്യക്ത പുരുഷ, അവ്യക്തത്തിനും അപ്പുറമുള്ള പരപുരുഷ. ഇത് പൂർവേണൈവ സംബന്ധം, പരപുരുഷ എന്ന പൂർവത്തിനോട് അന്വയിച്ചോളണം. ആ പരമപുരുഷനെ സാക്ഷാത്കരിച്ച് ശോകത്തിൽ നിന്നും മോചനം നേടണം. ഏഴാമത്തെ മന്ത്രം, ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് മനസ്സ്, സൂക്ഷ്മമാണെന്നർത്ഥം. മനസ്സ് സത്വം ഉത്തമം, മനസ്സിനും കാൾ ഉത്തമമാണ് സത്വം, സൂക്ഷ്മമാണ് സത്വം ബുദ്ധി. സത്വാത് അധി മഹാനാത്മാ, സത്വത്തെക്കാൾ അധി ഉപരിയാണെന്ന് വെച്ചാൽ സൂക്ഷ്മമാണ് മഹാനാത്മാ, ഹിരണ്യഗർഭൻ. മഹത അവ്യക്തം ഉത്തമം, ആ ഹിരണ്യഗർഭനേക്കാളും ഉത്തമമാണ് അവ്യക്തം, സൂക്ഷ്മമാണ്. ഇവിടെ സൂക്ഷ്മം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? ബുദ്ധി ഇതിനെ, ബുദ്ധി ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ യോഗ്യത, അതിനാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ, നേരത്തെ അഗ്രിയമായ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനെ ഓരോന്നിനെയും ഓരോന്നിന്റെ സ്വരൂപത്തെയും ഗ്രഹിക്കുന്നതിന് ഉള്ള ബുദ്ധിക്ക് വരുന്ന അതിന്റെ താരതമ്യ, അതിൽ വരുന്ന സൂക്ഷ്മത, ആഗ്രഹണ സാമർഥ്യം, അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. സ്ഥൂലമായ ബുദ്ധി കൊണ്ട് ഒന്നിനെ ഗ്രഹിച്ചാൽ അതിനേക്കാൾ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അടുത്ത് തന്നെ മനസ്സിലാക്കും, അതിന്റെ പൃഥക്ഭാവങ്ങൾ മനസ്സിലാക്കാം. ആ ബുദ്ധിയിൽ വരുന്ന ആ ഏറ്റക്കുറച്ച് സൂക്ഷ്മത എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് സൂക്ഷ്മമായിരിക്കുന്നു. അവ്യക്താത്ത് പരപുരുഷ, അവ്യക്തത്തെക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു പരമപുരുഷൻ. അഗ്രിയമായ ബുദ്ധി കൊണ്ട് സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞ ആ പരമപുരുഷൻ, അതെന്താണ്? വ്യാപകനാണ്, അലിംഗമാണ്. അതിനെ അറിയാൻ ഉപകരണങ്ങളൊന്നുമില്ല, അതാണ് അലിംഗൻ എന്ന് പറഞ്ഞത്. അറിയുന്നതിനുള്ള പ്രമാണങ്ങളില്ല, അറിയുന്നതിനുള്ള കർണങ്ങളില്ല. ഇയം ജ്ഞാത്വ, ഈ പരമപുരുഷനെ ജ്ഞാത്വ, സാക്ഷാത്കരിച്ചിട്ട്. ജന്തുഹു ജീവൻ, മുച്യതേ മോചിക്കുന്നു. അതിന് ഭാഷകാരൻ അർത്ഥം പറഞ്ഞത് ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ മുക്തനായിത്തീരുന്നു. അമൃതത്വം ചകച്ചതി, അതിന് ഭാഷകാരൻ അർത്ഥം പറഞ്ഞത് ശരീരനാശത്തിന് ശേഷവും മുക്തനായി തന്നെ സ്ഥിതി ചെയ്യുന്നു, പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല. ജീവിച്ചിരിക്കുകയും മരണത്തിന് ശേഷവും മുക്തനായി തന്നെ ഇരിക്കുന്നു, പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല. ഇന്ദ്രിയേഭ്യ പരം മനോ, മനസ്സ് സത്വമുത്തമം, സത്വാത് അധി മഹാനാത്മാ, മഹതോ വ്യക്തമുത്തമം, അവ്യക്താത്തു പരപുരുഷോ, വ്യാപകോ ലിംഗ ഏവ ച, യം ജ്ഞാത്വാ മുച്യതേ ജന്തുർ, അമൃതത്വം ച ഗച്ഛതി.